2024 മാർച്ച് 26 ചൊവ്വ. ഇന്ന് 1199 മീനം 13. വാർത്തകൾ വായിക്കുന്നത് ജി രവി. യു എൻ പ്രമേയം 14 രാജ്യങ്ങൾ പിന്തുണച്ചു, അമേരിക്ക വിട്ടുനിന്നു. ഗാസയിൽ ഉടൻ വെടിനിർത്തണം. ഇസ്രായേൽ ബോംബിംഗിൽ ഗാസയിൽ 52 പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു. ഇസ്രായേലിൻ്റെ സഖ്യകക്ഷിയായ US വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെ ഗാസയിൽ അടിയന്തര വെടിനിർത്തലിനും ജീവകാരുണ്യ സഹായം എത്തിക്കാനും ആവശ്യപ്പെടുന്ന പ്രമേയം ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതി പാസാക്കി. ഇതാദ്യമാണ് രക്ഷാസമിതി ഗാസയിൽ യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുന്നത്. 15 രക്ഷാസമിതിയിൽ 14 രാജ്യങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചു. രക്ഷാസമിതിയിൽ നേരത്തെ വന്ന 3 പ്രമേയങ്ങളും അമേരിക്ക വീറ്റോ ചെയ്തിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച US പിന്തുണച്ച വെടിനിർത്തൽ പ്രമേയം റഷ്യയും ചൈനയും തടഞ്ഞതോടെയാണ് ഇന്നലെ പുതിയ പ്രമേയം കൊണ്ടുവന്നത്. വ്രതമാസമായ റംസാനിൽ അടിയന്തര വെടിനിർത്തലിനും ജീവകാരുണ്യ സഹായം എത്തിക്കാനും ആവശ്യപ്പെടുന്നതാണ് പ്രമേയം. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്ന ആവശ്യം അമേരിക്ക മുന്നോട്ട് വെച്ചെങ്കിലും പ്രമേയത്തിൽ അത് വെടിനിർത്തലിനുള്ള വ്യവസ്ഥയായി ഉൾപ്പെടുത്തിയില്ല. വീറ്റോ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു അമേരിക്കൻ സന്ദർശനം റദ്ദാക്കി. അതിനിടെ ഗാസയിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ 52 പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു. ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 32,333 വർദ്ധിച്ചു. 74,694 പേർക്ക് പരിക്കേറ്റു. അതേസമയം പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ റിലീഫ് ഏജൻസിയുമായി സഹകരിക്കില്ലെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു. വറുതിയിലെ വടക്കൻ ഗസയിൽ ഭക്ഷണവണ്ടികൾ പ്രവേശിപ്പിക്കില്ലെന്ന് അവർ UNനെ അറിയിച്ചു. അൽ ഷിഫ ആശുപത്രിയിലെ സൈനിക അതിക്രമത്തിന് പിന്നാലെ തെക്കൻ ഗാസയിലെ അൽ അമൽ നാസർ ആശുപത്രികളും ഇസ്രായേൽ ടാങ്കുകൾ വളഞ്ഞു. അൽ ഷിഫ ആശുപത്രിയിൽ ഇസ്രായേൽ ബുൾഡോസറുകൾ ആംബുലൻസുകൾക്ക് മീതെ ഓടിച്ചു കയറ്റിയതായി ആശുപത്രിയിൽ നിന്ന് പലായനം ചെയ്തവർ പറഞ്ഞു. 4 മൃതദേഹങ്ങൾക്ക് മീതെയും ബുൾഡോസറുകൾ കയറിയിറങ്ങി. ഡൽഹിയിൽ 31 സഖ്യത്തിൻ്റെ ആദ്യ സമ്പൂർണ്ണ പൊതുസമ്മേളനം. ഇന്ത്യ സഖ്യ റാലിക്ക് ദേശീയ നേതൃനിര. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ 31 രാംലീല മൈതാനത്ത് സംഘടിപ്പിക്കുന്ന മഹാറാലിയിൽ പ്രതിപക്ഷ നിരയിലെ എല്ലാ പ്രമുഖ നേതാക്കളെയും അണിനിരത്താൻ ഇന്ത്യ മഹാസഖ്യം തീരുമാനിച്ചു. കെജ്രിവാളിന് വേണ്ടിയുള്ള ഐക്യദാർഢ്യ സമ്മേളനം ഫലത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പോരാട്ട വേദി കൂടിയായി മാറും. തൃണമൂലം പങ്കാളിയാകുന്നതോടെ സഖ്യത്തിൻ്റെ ആദ്യ സമ്പൂർണ്ണ പൊതുസമ്മേളനമായി റാലിയെ മാറ്റാനാണ് നീക്കം. മദ്യനയ അഴിമതിക്കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഭരിക്കുമെന്ന് AAP നേതാക്കൾ ആവർത്തിക്കുന്നു. ഡൽഹിയിലെ ജലവിതരണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം കെജ്രിവാൾ നൽകുകയും ചെയ്തു. ജയിലിൽ നിന്ന് ഭരിക്കുന്നതിന് ഭരണഘടനാപരമായി തടസ്സമില്ലെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. എന്നാൽ പ്രായോഗിക തലത്തിൽ പല തടസ്സങ്ങളും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന ഒരാൾക്ക് ആഴ്ചയിൽ 2 തവണയാണ് സന്ദർശകരെ കാണാൻ അനുമതി നൽകുക. ഈ കൂടിക്കാഴ്ചകൾ കൊണ്ട് മാത്രം മുഖ്യമന്ത്രി എന്ന നിലയിലെ ഉത്തരവാദിത്തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ യോഗങ്ങൾ ചേരുകയും തീരുമാനമെടുക്കുകയും ചെയ്യേണ്ട സാഹചര്യമുണ്ടാകാം. മുഖ്യമന്ത്രിയുടെ അനുമതിക്ക് വേണ്ടി ഈ തീരുമാനങ്ങൾ വൈകിക്കുന്നത് ഭരണത്തെ ബാധിക്കാം. മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചകൾ മാത്രമല്ല ഫയൽ പരിശോധന, ഉദ്യോഗസ്ഥരുമായുള്ള കൂടിയാലോചന എന്നിവയെല്ലാം ഇത് ബാധിക്കും. അരവിന്ദ് കെജ്രിവാളിൻ്റെ കീഴിൽ വകുപ്പുകളൊന്നും നിലവിലില്ലെങ്കിലും മുഖ്യമന്ത്രി എന്ന നിലയിൽ പല കാര്യങ്ങളിലും തീരുമാനം അദ്ദേഹത്തിൻ്റെത് തന്നെയാണ്. മുഖ്യമന്ത്രിയെ വീട്ടു തടങ്കലിലാക്കുകയെന്നതാണ് ഈ പ്രതിസന്ധിക്കുള്ള ഒരു പോംവഴി. ഏത് കെട്ടിടവും ജയിലാക്കി മാറ്റാൻ ലഫ്റ്റനൻ്റ് ഗവർണർക്ക് അധികാരമുണ്ട്. തന്നെ വീട്ടു തടങ്കലിലാക്കാൻ ലഫ്റ്റനൻ്റ് ഗവർണറോട് കെജ്രിവാളിന് അഭ്യർത്ഥിക്കാം. ഇത്തരമൊരു നീക്കം നടത്തി അനുമതി ലഭിച്ചാൽ സർക്കാരിൻ്റെ ദൈനംദിന കാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കും. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ലഫ്റ്റനൻ്റ് ഗവർണർ ഇത്തരമൊരു ആവശ്യത്തോട് അനുകൂലമായി പ്രതികരിക്കാനുള്ള സാധ്യത വിരളമാണ്. ഭരണപ്രതിസന്ധി രൂപപ്പെട്ടാൽ രാഷ്ട്രപതി ഭരണത്തിനും അദ്ദേഹം ശുപാർശ ചെയ്തേക്കുമെന്ന ആശങ്കയും AAPയുടെ മുന്നിലുണ്ട്. കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിനെതിരെ സുപ്രീംകോടതി, പരിസ്ഥിതി അനുമതി നിർബന്ധം. ദേശീയപാത പൈപ്പ് ലൈൻ പദ്ധതികൾക്ക് മണ്ണെടുക്കാൻ കേന്ദ്രമിറക്കിയ വിജ്ഞാപനം ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീംകോടതി. ദേശീയപാത പൈപ്പ് ലൈൻ പദ്ധതികൾ തുടങ്ങിയവയ്ക്കായി കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിന് പരിസ്ഥിതി അനുമതി വേണ്ടെന്ന കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിന് തിരിച്ചടി. ഇത് സംബന്ധിച്ച് വനം പരിസ്ഥിതി മന്ത്രാലയം കൊണ്ടുവന്ന പരിഷ്കരിച്ച വിജ്ഞാപനവും അതിലെ 6ാം വകുപ്പും ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി റദ്ദാക്കി. ഇളവ് നൽകാൻ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടി മുതൽ വ്യവസ്ഥകളിലെ അവ്യക്തത വരെ ചൂണ്ടിക്കാട്ടിയാണ് ജഡ്ജിമാരായ അഭയ് S. ഓക്ക, സഞ്ജയ് കരോൾ എന്നിവരുടെ ബെഞ്ചിൻ്റെ നടപടി. ഫലത്തിൽ ഇത്തരം പദ്ധതികൾക്കും പരിസ്ഥിതി അനുമതി വേണമെന്ന സ്ഥിതി തിരിച്ചു വന്നു. റോഡ്, പൈപ്പ്ലൈൻ തുടങ്ങിയ വികസന പദ്ധതികൾക്കായി മണ്ണെടുക്കുന്നതിനും ഭൂമി തുരക്കുന്നതിനും മുൻകൂർ പരിസ്ഥിതി അനുമതി വേണ്ടെന്ന വിജ്ഞാപനമാണ് കേസിലേക്ക് നയിച്ചത്. 2006 പരിസ്ഥിതി ആഘാത നിർണയ വിജ്ഞാപനത്തിൽ ഇതിനായി കേന്ദ്ര സർക്കാർ 2020 മാർച്ച് 28 ഭേദഗതി കൊണ്ടുവന്നു. അതിനെതിരെ പരിസ്ഥിതി പ്രവർത്തകനായ നോബൽ എം പൈക്കട നടത്തിയ നിയമ പോരാട്ടത്തിനാണ് സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചത്. വിജ്ഞാപനത്തിനെതിരെ ദേശീയ ഹരിത ട്രൈബ്യൂണലിനെയാണ് ആദ്യം സമീപിച്ചത്. വിജ്ഞാപനം പുനഃപരിശോധിക്കാനും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്താനും 3 മാസത്തെ സാവകാശം ട്രൈബ്യൂണൽ സർക്കാരിന് നൽകി. എന്നാൽ വിവാദ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് ചില മാർഗരേഖകൾ കൊണ്ടുവരികയാണ് കേന്ദ്രം ചെയ്തത്. അതിനായി 2023 ഓഗസ്റ്റ് 30 പുതിയ വിജ്ഞാപനമിറക്കി. തുടർന്നാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ്, 1.5 കോടി രൂപ നഷ്ടപ്പെട്ടു. തട്ടിപ്പിനിരയായത് IT പാർക്കുകളിലെ മുൻ ഉന്നത ഉദ്യോഗസ്ഥൻ. IT പാർക്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തിയുടെ 1.62 കോടി രൂപ ഓൺലൈൻ ഇടപാടുകാർ തട്ടിയെടുത്തു. ഷെയർ മാർക്കറ്റിൽ നിന്ന് കൂടുതൽ ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് വ്യാജ ആപ്ലിക്കേഷൻ വഴി 49 ദിവസത്തിനിടെയാണ് തട്ടിപ്പ് നടത്തിയത്. തിരുവനന്തപുരം മണക്കാട് സ്വദേശിയായ പരാതിക്കാരിൽ നിന്ന് January 31 ഈ മാസം 19 പല തവണകളായാണ് 1,62,15,986 രൂപ 7 അക്കൗണ്ടുകളിലൂടെ തട്ടിയെടുത്തത്. തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ED, CBI ഏജൻസികൾ ഏതറ്റം വരെ? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശം വന്നേക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അന്വേഷണ ഏജൻസികൾക്ക് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾ നൽകിയേക്കും. തിരഞ്ഞെടുപ്പ് കഴിയും വരെ പ്രധാന രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ നടപടി പാടില്ലെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിലാണ് ഇത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തങ്ങളുടെ നേതാക്കളെ ED, CBI അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ വേട്ടയാടുകയാണെന്നും അവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും പ്രതിപക്ഷ കക്ഷികൾ കഴിഞ്ഞ ദിവസം കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു. സ്വതന്ത്രവും നീതിയുക്തവുമായി തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഏജൻസികളുടെ നടപടി തടസ്സം സൃഷ്ടിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം. തിരഞ്ഞെടുപ്പ് സുതാര്യമായി നടത്താൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനയുടെ 324 ഇതിനായി ഉപയോഗിക്കണമെന്നും പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വേനൽ ചൂടിൽ ചുട്ടുപൊള്ളി കേരളം. 39.9 ഡിഗ്രി സെൽഷ്യസ് ഈ വർഷം സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന ചൂട് തൃശൂർ വെള്ളാനിക്കരയിൽ. കനത്ത ചൂടിൽ സംസ്ഥാനം പൊള്ളുന്നു. 2 ദിവസത്തെ വേനൽ മഴയ്ക്ക് പിന്നാലെ സംസ്ഥാനത്ത് ഇന്നലെ തൃശൂർ വെള്ളാനിക്കരയിൽ സീസണിലെ റെക്കോർഡ് ചൂട് രേഖപ്പെടുത്തി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം വെള്ളാനിക്കരയിൽ 39.9 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി. ഈ വർഷം സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന ചൂടാണ് ഇത്. പാലക്കാട് രേഖപ്പെടുത്തിയ 39.7 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇതുവരെ ഏറ്റവും കൂടുതൽ. പുനലൂർ 39, പാലക്കാട് 39, കണ്ണൂർ എയർപോർട്ട് 37.2, കോഴിക്കോട് സിറ്റി 37 എന്നിവിടങ്ങളിലും ഇന്നലെ ഉയർന്ന താപനില രേഖപ്പെടുത്തി. കനത്ത ചൂടിനെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്നു മുതൽ 29 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, തൃശൂർ, പാലക്കാട്, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ഈ ആഴ്ച സംസ്ഥാനത്ത് മഴയ്ക്കുള്ള സാധ്യത കുറവാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തത്തിന് തടസ്സമില്ല. വരൾച്ച, 29.20 കോടിയുടെ വിളനാശം. വരൾച്ചയെ തുടർന്ന് ജനുവരി മുതൽ ഇന്നലെ വരെ സംസ്ഥാനത്ത് 29.20 കോടി രൂപയുടെ വിളനാശം റിപ്പോർട്ട് ചെയ്തെന്നാണ് കൃഷിവകുപ്പിൻ്റെ കണക്ക്. 2046.56 ഹെക്ടർ കൃഷിഭൂമിയെ വരൾച്ച ബാധിച്ചു. 6022 കർഷകർക്കാണ് വിളനാശമുണ്ടായത്. പാലക്കാട് ജില്ലയിലാണ് കൂടുതൽ വിളനാശം, കുറവ് എറണാകുളത്ത്. ശുഭദിനം, നന്ദി.